ചോറുണ്ണുന്നു പതിവ് പോലെ. അതങ്ങനെ അവർക്കാർക്കും അരി വാങ്ങുന്നത് ഒരു കുറ്റം ചെയ്യലല്ല. തെണ്ടന്മാരും അരിപിടുത്തക്കാരും പേടിപ്പിക്കുന്ന രാത്രികളിലൂടെ ഒളിച്ചും പതുങ്ങിയുമല്ല അവർ അരി വാങ്ങുന്നത്. അരിയുടെ നല്ലതും ചീത്തയുമൊന്നും അറിഞ്ഞുകൂടെങ്കിലും പുഴുപ്പച്ചരുടെ കുഴപ്പങ്ങൾ ആനിക്കറിയാം. പുഴുപ്പച്ചരി തിന്നിട്ടാണ് തോട്ടികളുടെ കോളനിയിൽ തൂറലും ഛർദിയും ഉണ്ടായത്. കുഞ്ചൻ കമ്പൗണ്ടറുടെ മരുന്നൊന്നും ഫലിച്ചില്ല. ഛർദിച്ച് ഛർദിച്ച് പിന്നെ കുട്ടികൾ ഛർദിക്കാതായി, മിണ്ടാതായി, കണ്ണു തുറക്കാതായി. തോട്ടികളുടെ വീടുകളിൽ നിന്ന് നെഞ്ചത്തടിയും നിലവിളിയും പൊങ്ങി. കോക്കാഞ്ചറക്കാർ ഓടിക്കൂടുമ്പോൾ തീട്ടത്തിലും ഛർദിയിലും നിന്ന് നീക്കി കിടത്താൻ പോലും ആളില്ലാത്ത വിധം എല്ലാവരും അവശരായിരുന്നു. ഈച്ചയും നാറ്റവും കൊണ്ട് അവിടേക്ക് അടുക്കാനും വയ്യായിരുന്നു. ആരോടും ഒന്നും ചോദിക്കാൻ നിൽക്കാതെ നനഞ്ഞു കുഴഞ്ഞ് ഈച്ചയാർക്കുന്ന കുട്ടികളെയും എടുത്തുകൊണ്ട് കുഞ്ചൻ കമ്പൗണ്ടറും വല്യമ്മായും തൃശൂർ ആശുപത്രിയിലേക്ക് ഓടി. പിന്നാലെ 14 കേടുകൾ 14 കുട്ടികളെയും എടുത്തുകൊണ്ടോടി. അയ്യോ, ധർമാശുപത്രിയിൽ കൊണ്ടുപോയി കൊല്ലണേ എന്ന് നിലവിളിച്ച് പിന്നാലെ വന്ന പെണ്ണുങ്ങളെ കേടുകൾ പേടിപ്പിച്ചു. ചങ്കിലിട്ടിയാ കിട്ടൂട്ടാ, കിടാങ്ങളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഒരു മൈറ്റല് പോട്ടി അവിടുന്ന് തീട്ടം കോരിയോളേ. അതോടെ കോക്കാഞ്ചറക്കാർക്കിടയിൽ ഒരു പേടി പടർന്നു. എല്ലാ വീട്ടിലും ഉണ്ട് തൂറലും ഛർദിയും. പുഴുപ്പച്ചരിയുടെ കഞ്ഞി ആർക്കും വയറ്റിൽ പിടിക്കാഞ്ഞിട്ടാണ്, അതല്ലാതെ വേറെ അരിയില്ല. ആനയുടെ വീട്ടിൽ കുട്ടിപ്പാപ്പന് അത് കഴിച്ചുകൂടാ. ആനയുടെ പ്രശ്നം അവൾ അത് കഴിക്കുകയേ ഇല്ലെന്നുള്ളതാണ്. അരിയിൽ അരിച്ചു നടക്കുന്ന പുഴുക്കളെ കാണുന്നതാണ് കാരണം. അമ്മയും അമ്മാമ്മയും ചിന്നമ്മയും ചീയമ്മയും ഒക്കെ കൂടിയിരുന്ന് പെറുക്കിയാലും പുഴുപ്പച്ചരിയിലെ ചെളിക്കട്ടയും പുഴുക്കൂടും പുഴുവും തീരില്ല. കല്ലും നെല്ലും കണ്ടില്ലെന്ന് വെക്കാം. ജീവനുള്ള പുഴുക്കൾ അരിയിൽ നിന്ന് അരിച്ചിറങ്ങി നിലത്തൊക്കെ പരന്ന് നടക്കുന്നതോ? അമ്മാമ അരിച്ചേറി പല പല ചെറിയ കൂട്ടങ്ങളായി വെക്കുന്നത് കാണാം. തീരെ പൊടി പൊടി ഇടത്തരം വലിയ അരി അങ്ങനെ, ഐ റിപ്പീറ്റ്, ഇങ്ങനെ. അതിലേതെടുത്ത് അടുപ്പത്തിട്ടാലും തിളവരുന്ന മണം ഓക്കാനമുണ്ടാക്കും. അരിയിൽ നിന്നിറങ്ങി നടക്കുന്ന പുഴുപട്ടാളത്തെ ചൂലുകൊണ്ടടിച്ച് കൊല്ലലാണ് അമ്മയുടെ പണി. പുഴുവിനെ കണ്ടാൽ ആനയ്ക്ക് നെഞ്ചത്തൊരു വിഷമം വരും. അവൾ അവിടെ നിണീറ്റോടി അമരപ്പന്തലിൽ വന്നു നിൽക്കും. അമരപ്പന്തലിനും പുഴു ബാധിച്ചിരുന്നു. എല്ലാ ഇലകളും പുഴു തിന്ന് കുരുടിച്ചു. ഓട്ട വീണും പഴുത്തും ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. തണ്ടുകൾ പഴുത്ത് മഞ്ഞച്ചു. പുഴുപ്പച്ചരി വയറ്റിലെത്തിയാൽ വയറുവേദന തുടങ്ങുകയായി. കോക്കാഞ്ചറയിൽ എല്ലാവർക്കും വയറുവേദനയുണ്ട്. കുഞ്ചൻ കമ്പൗണ്ടർക്ക് മരുന്ന് കൊടുത്തു മതിയായി. ചുവന്ന നിറമുള്ള മിക്സ്ചറും തവിട്ട് നിറമുള്ള ഗുളികയും കുഞ്ചൻ കമ്പൗണ്ടർക്ക് ആശുപത്രിയിൽ പോകാൻ നേരമില്ല. നമ്മുടെ സന്തുബന്ധുക്കളും അയലക്കാരും മറത്താ വന്ന് വളഞ്ഞ് കുത്തിയാ നിൽക്കുമ്പോ മക്കതാണ് വലുത്, ആശുപത്രിയും ജോലിയും പിന്നീണ്. 14 കേടികൾക്കും വയറുവേദന വന്നു. കത്തിയെടുക്കാതെ കേടിക്കെട്ട് കെട്ടാതെ അവർ കുഞ്ചൻ കമ്പൗണ്ടറുടെ വീട്ടിലേക്ക് ഓടി. നാട് തടുക്കാൻ മൂട് തടുക്കാൻ പറ്റില്ലേ കുഞ്ചാ എന്ന് കേടുകളെ കളിയാക്കി വയറുവേദനക്കാരായ പൈലി മാപ്പിളയും കൊച്ചന്തോണിയും ചോദിച്ചിട്ടും കേടുകൾ ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. മീശ പിരിച്ചു വെച്ചില്ല, തുടക്കടിച്ചില്ല. പച്ചരി വയറിളക്കം എന്നാണ് കോക്കാഞ്ചറക്കാർ സൂക്കേടിനെ വിളിച്ചത്. ഇത് പശിണ് പശ, കൊടൽ ഒട്ടയാ പിടിക്കണ്, അതിൻ്റെ ഇണ് വയറുവേദന. വയറുവേദനയാ വന്ന അതിൻ്റെ പിന്നാലിയാ വരണ് വയറുതെള. വയറുതെളാന്ന് പറഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടാണ് വയറ്റിൽ നടക്കണമെന്നാ തോന്നും. പിന്നെ തൂറലെന്നെ തൂറല്, ഛർദി എന്നെ ഛർദി. ഇതൊക്കെയാണ് പച്ചരി വയറിളക്കത്തിൻ്റെ ലക്ഷണങ്ങൾ. വയറുവേദനിച്ചാലും ചാവുന്നതുവരെ ജീവിക്കണമല്ലോ എന്നോർത്താണ് കോക്കാഞ്ചറക്കാർ പിന്നെയും അരിഡിപ്പോവിൻ്റെ മുമ്പിൽ രാവിലെ മുതൽ വരി നിൽക്കുന്നത്. അരിഡിപ്പോവിൽ നിന്ന് പുഴുപ്പച്ചരിക്ക് പുറമേ കിട്ടുന്നത് അമ്മയും അമ്മാമ്മയും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരം വിത്തുകളോ പുല്ലുകളോ ഒക്കെയാണ്. ചാമയുമല്ല കഞ്ഞിപ്പുല്ലുമല്ലാത്ത ഒരു സാധനം. എങ്ങനെയാണ് വേവിക്കേണ്ടതെന്നറിയാതെ അമ്മാമ്മ കഷ്ടപ്പെട്ടു. കോക്കാഞ്ചറയിൽ ആർക്കും അതെന്തോ ചെയ്യണമെന്നറിഞ്ഞുകൂടായിരുന്നു. ഇടിക്കണോ പൊടിക്കണോ തൊണ്ട് കളയണോ രണ്ടു ദിവസം വെച്ചുകൊണ്ടിരുന്നു. അവസാനം അമ്മാവ പറഞ്ഞു, നീയാ പണ്ടാറങ്ങട് അടുപ്പത്തിട്ടാ പുഴുങ്ങ്, എന്തുട്ടാ ഉണ്ടാവണേന്ന് നോക്കാലോ. അമ്മ അത് പുഴുങ്ങി. അത് വെന്തിരുന്നോ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ആരും അത് തിന്നില്ല. ഉമി വായിലിട്ട് ചവയ്ക്കുന്നത് പോലെയായിരുന്നു അതിൻ്റെ രുചി. തുരുതുരാ പുറത്തേക്ക് തുപ്പിക്കളയാനാണ് തോന്നുക. അരിഡിപ്പോയിൽ ഒരു ദിവസം പൊടുന്നതിനെ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഇത്തരം പണ്ടാറങ്ങളാണ് കോക്കാഞ്ചറക്കാരെ ഏറ്റവും കഷ്ടപ്പെടുത്തിയത്. ഉള്ളതിൽ ഭേദം ഉണക്കക്കൊള്ളിയായിരുന്നു. അതെന്തു ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വെട്ടിനുറുക്കി പുഴുവിനെ കളയലാണ് പ്രയാസമുള്ള പണി. ഓരോ കഷണത്തിലും കാണും രണ്ടും മൂന്ന് പൊത്തുകളും പൊത്തുകളിൽ ജീവനുള്ള പുഴുക്കളും. കൊള്ളിക്കഷണങ്ങൾ ഉരലിലിട്ടടിച്ച് പൊടിയാക്കി അത് ഉപ്പിട്ട് കുറുക്കുന്നതാണ് മൂന്ന് നേരത്തെയും പ്രധാന ഭക്ഷണം. കുട്ടിപ്പാപ്പാനും ആനയ്ക്കും അമ്മാമ ഓരോ ചെറിയ കഷണം ബെല്ലം തരും. അതും കടിച്ചു കൂട്ടി കൊള്ളിപ്പൊടി കുറുക്കിയത് കഴിക്കാം. കുട്ടിപ്പാപ്പാൻ മിക്കവാറും ബെല്ലം തൊടാറില്ല. അതും ആനയ്ക്ക് തന്നെ കൊടുത്തിട്ട് രണ്ട് മൂന്ന് പ്ലാവില കോരി കുടിക്കും, പിന്നെ മാറ്റിവെക്കും. ചില ദിവസങ്ങളിൽ രണ്ട് കൊത്ത് നാളികേരി ചതച്ചിട്ട് അമ്മ കൊള്ളിപ്പുട്ടുണ്ടാക്കും. കൊള്ളി കുറുക്കിയതായാലും കൊള്ളിപ്പുട്ടുണ്ടായാലും കൊള്ളിപ്പൂട്ടായാലും കുട്ടിപ്പാപ്പൻ്റെ വയറിന് പിടിക്കില്ല. കഴിച്ച ഭക്ഷണം കുട്ടിപ്പാപ്പൻ ഒന്നുകിൽ ഛർദിക്കും, അല്ലെങ്കിൽ കുട്ടിപ്പാപ്പനും വയറു തിളവരും. ഇങ്ങനെയായ മനുഷ്യരിങ്ങനെയാണ് ജീവിക്കുക? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. ഇനി ജീവിക്കണമെങ്കിൽ മര്യാദ വില ഷാപ്പ് വരണം. കുട്ടിപ്പാപ്പൻ ഇടയ്ക്കിടെ മര്യാദ വില ഷാപ്പുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. കോക്കാഞ്ചറയിലും മര്യാദ വില ഷാപ്പ് തുറക്കും. ആന്ധ്രയിൽ നിന്ന് അരി വരുത്താനാണ് നീക്കം. അഞ്ചണയ്ക്ക് എല്ലാവർക്കും അരി എത്തിക്കണം. ഇതാണ് മര്യാദ വില ഷാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിപ്പാപ്പൻ വർത്തമാന കടലാസിൽ നോക്കി അമ്മാമയ്ക്ക് വായിച്ചു കൊടുത്തു. കോക്കാഞ്ചറയിൽ എല്ലാവർക്കും അഞ്ചണയ്ക്ക് അരി കിട്ടുന്ന മര്യാദ വില ഷാപ്പിനെ കാണാൻ ആനയ്ക്ക് തിടുക്കമായി. എവിടെയായിരിക്കും മര്യാദ വില ഷാപ്പ് വരിക? അത് മുക്കിലെ ചാക്കുവിൻ്റെ കടയുടെ നേരെ മുമ്പിൽ വരണമെന്ന് ആനയെ ആഗ്രഹിച്ചു. എങ്കിലേ മുക്കിലെ ചാക്കുവിന് നാണക്കേടാവൂ. ആനയ്ക്ക് ആ പേരും ഇഷ്ടപ്പെട്ടു, മര്യാദ വില ഷാപ്പ്. ഏത് കാര്യത്തിനും ഒരു നേരും നേറി മര്യാദയും വേണമെന്ന് അമ്മാമ പറയാറുണ്ടല്ലോ. മര്യാദയുള്ള ഒരു ഷാപ്പ് മുക്കിലെ ചാക്കുവിൻ്റെ പീടികയുടെ മുന്നിൽ വരട്ടെ, കോക്കാഞ്ചറക്കാർക്ക് മാനമായി അരി വാങ്ങാമല്ലോ. കുട്ടിപ്പാപ്പൻ രാവിലെ എഴുന്നേറ്റ് മുഖം വടിക്കുകയാണ്. കുട്ടിപ്പാപ്പൻ സുഖമുള്ള ദിവസം രാവിലെ എഴുന്നേറ്റാൽ മുഖം വടിക്കാറുണ്ട്. ജനാലപ്പടിയിൽ കണ്ണാടി ചാരി വെച്ച് കട്ടിലിൽ തന്നെ ഇരുന്നു കൊണ്ട് ഉറക്കപ്പിച്ചയിലായിരുന്നതുകൊണ്ട് ആനി അധികനേരം അത് നോക്കി നിന്നില്ല. പിന്നെ ഒരു ചുറ്റിക്കറക്കം കഴിഞ്ഞ് ആനി തിരിച്ചു വരുമ്പോൾ കുട്ടിപ്പാപ്പൻ്റെ മുഖത്ത് ഒരു 11 മീശ. ആനിക്ക് ചിരി വന്നു. ചിന്നമ്മയും ചീയമ്മയും ചിരിയോട് ചിരിയാണ്. കുട്ടിപ്പാപ്പന് നല്ല ഗൗരവം. ഇത് ഹാഫ് മീശയാണ്, കുട്ടിപ്പാപ്പൻ പറഞ്ഞു. ഹാഫ് മീശ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ആനി ചോദിച്ചു. കട്ടിലിൽ കയറിയിരുന്ന് ആനി കുട്ടിപ്പാപ്പൻ്റെ മീശയിൽ തൊട്ടുനോക്കി. ഹാഫ് മീശ 11 മീശയല്ല, 11 മീശ ഹിറ്റ്ലറുടെ മീശയാണ്, ഹാഫ് മീശ AKG-യുടേതാണ്. എന്നിട്ട് രണ്ട് മീശകളുടെ വ്യത്യാസം അവളെ മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടിപ്പാപ്പൻ രണ്ട് പടങ്ങളും കാട്ടിക്കൊടുത്തു. ശരിയാണ്, 11 മീശയുടെ നടുവിൽ ഒരു പഴുതുണ്ട്. ഹാഫ് മീശയ്ക്ക് പഴുതില്ല. കുട്ടിപ്പാപ്പൻ്റെ പഴുതില്ലാത്ത ഹാഫ് മീശയിൽ തൊട്ടു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ആനി. ഒരു പഴുതില്ല, ചെറിയൊരു പഴുതുപോലുമില്ല. അമ്മ വാതിൽ തുറക്കുമ്പോൾ ആനയും അമ്മാമയും അമരപ്പന്തലിൽ കിടന്നു ഉറങ്ങുകയാണ്. കുട്ടിപ്പാപ്പൻ്റെ മീശയിൽ നിന്ന് വിരലെടുക്കാതെ ഒരു ചിരി ആനയുടെ മുഖത്തുണ്ടായിരുന്നു. മഞ്ഞുതുള്ളികൾ വീണ് അവളുടെ മുഖം നനഞ്ഞിരുന്നു. അതിനുള്ളിൽ കണ്ണീരുണ്ടായിരുന്നത് അമ്മ കണ്ടില്ല. അധ്യായം 7, മംഗല്യത്തിൻ്റെ ഭംഗി. മംഗല്യാമെന്നതിൻ്റെ ഭംഗി പാറവ തിന്ന് എങ്ങും നീറഞ്ഞ കന്നി അങ്ങുന്നാരുളി ചെയ്യുക. കോക്കാഞ്ചറിയിലെ പെണ്ണുങ്ങൾ മുഴുവനും ഇരുന്ന് അരി ചേറുകയാണ്. അരി ചേറുന്നു, കൊഴിക്കുന്നു, പാടുന്നു. അകന്നിറയെ അരിയുടെ മണവും നിറവും ഒച്ചയും താളവുമാണ്. ചീയമ്മയുടെ കല്യാണം ഉണങ്ങല്ലു കുത്തലാണ്. മെഴുകി മിരുക്കിയ നടയിലകത്തിൻ്റെ ഒത്ത നടുവിൽ അരിക്കൂമ്പാരം കൂട്ടിയിരിക്കുന്നു. ഇളം ചുവപ്പു നിറമുള്ള അരി. അതിനു ചുറ്റും പായ വിരിച്ച് അതിലിരുന്നാണ് പെണ്ണുങ്ങൾ അരി ചേറുന്നത്. പുതിയ മുറങ്ങളാണ്. ഒരേ താളത്തിൽ അവ പൊങ്ങുന്നു, താഴുന്നു. അരിയുടെ ശേഷി ഒച്ചയും മുറത്തിൽ കൊട്ടുമ്പോഴത്തെ താളവും ആനയ്ക്കിഷ്ടമായി. പിച്ചരി പീശയും 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 അമ്മാമയുടെ കാൽപ്പെട്ടിയുടെ പുറത്തിരുന്നു കൊണ്ട് അവൾ പാട്ട് കേട്ടു. കറ്റാർക്കൂഴലിയാളെ പെറ്റുവളർത്തിയമ്മ ചുറ്റുമീരിക്കും ജനം കുറ്റം കൂറവു കണ്ടാൽ പെറ്റ മാതാവിനെ പോൽ കുറ്റം പോറുത്തിടണം. ആനയ്ക്കത് കേട്ടപ്പോൾ സങ്കടം വന്നു. പെണ്ണുങ്ങൾക്കിടയിൽ കാലും നീട്ടിയിരുന്ന് അരിച്ചേറുന്ന അമ്മാമയെ ആന വേറിട്ട് നോക്കി. അമ്മാമയ്ക്ക് എന്തോരം വയസ്സായി. മുടിയൊക്കെ തൂവെള്ളയായി, തൊലിയൊക്കെ കുനുകുനി ഞൊറികളായി, കൈരണ്ടും മെലിഞ്ഞ് മെലിഞ്ഞ് അമരവള്ളി പോലെയായി. അവൾക്ക് ചീയമ്മയെ കാണണമെന്ന് തോന്നി. ഒരു അരിമണിയും കയ്യിലെടുത്ത് ആന പെണ്ണുങ്ങളുടെ പിന്നിലൂടെ അടുക്കളയിലേക്ക് നടന്നു. പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ ചക്കരക്കാപ്പി തിളപ്പിക്കുകയാണ് ചിന്നമ്മ. ഒരു മുറത്തിൽ ഓട്ടട ചുട്ടു വെച്ചിരിക്കുന്നു. അടുക്കള നിറയെ പുകയാണ്. ഊതി ഊതി ചിന്നമ്മ ചുവന്നു. പുകയുടെ ഉള്ളിൽ നിൽക്കുന്ന ചീയമ്മയെ ആനി കണ്ടു. ഒരു മൂലയിൽ ഒതുങ്ങി പിടിച്ച് പാവമായി നിൽക്കുന്നു. ഈ ചീയമ്മയ്ക്കാണ് കല്യാണം. എടുത്തോ പിടിച്ചോ മറിയിച്ചോ എന്നായി കല്യാണ തിരക്ക്, അമ്മാമ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ അതാ കഴിഞ്ഞു, ഇല്ലെങ്കില് ഉരുളി പണയം വെച്ച പോലെ കടാവ് മുക്കിലായിരിക്കും, അമ്മ പറഞ്ഞു. ഒരേ താളത്തിൽ മുറത്തിൽ കൂട്ടിക്കൊണ്ട് പെണ്ണുങ്ങൾ അമ്മ പറഞ്ഞതിനെ ശരിവെച്ചു. പിച്ചരി പീശേം പീശേം പീശേം. മൂന്നാഴ്ച മുമ്പ് കോലാഹലത്തോടെ അമ്മ പള്ളിയിൽ നിന്നോടി വന്നത് ആനി ഓർത്തു. പിന്നാലെ ചിന്നമ്മയും ചീയമ്മയുമുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് ആനി മടി പിടിച്ച് തിണ്ണയിലിരിക്കുകയായിരുന്നു. വഴിയിലൂടെ അങ്ങോട്ട് പോകുന്നവരെ തന്നെയും, ഐ റിപ്പീറ്റ്, പോകുന്നവരെത്രയെന്നും ഇങ്ങോട്ട് പോകുന്നവരെത്രയെന്നും എണ്ണിക്കൊണ്ട്. ഇങ്ങോട്ട് പോകുന്നവർ കുറവാണ്. ഞായറാഴ്ച രാവിലെ എല്ലാവരും അങ്ങോട്ട് പോകുന്നു, പള്ളിയിലേക്ക്, ചന്തയിലേക്ക്, ഇറച്ചിക്കടയിലേക്ക്, കള്ളുഷാപ്പിലേക്ക്. ഇങ്ങോട്ട് പോകുന്നവർ കുറവായത് എന്തുകൊണ്ട് എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് കാറ്റുതൂം പോലെ അമ്മ വന്നത്. അമരപ്പന്തലാകെ ഇളകി. ഒരു ശില്ലി ശ്രീധന കൊടുക്കണ്ട, കല്യാണത്തിന് ഒരു ചെലവുമില്ല, ഒക്കെ പള്ളിയിൽ നിന്ന്. എന്നാ വെച്ചിട്ട് ധർമ്മ കല്യാണം എന്നൊന്നല്ലാട്ടാ, അമ്മടെ കയ്യിലുണ്ടെങ്കി അമ്മക്കും സഹായിക്കാം. ആദ്യം അറിയേണ്ടത് നമ്മള് കിടാങ്ങളെ കെട്ടിക്കണുണ്ടോന്നാണ്. ബാക്കിയൊക്കെ അച്ഛനാ ഏറ്റു. നമുക്ക് യോജിച്ച വെന്തുത അച്ഛനാ ഉണ്ടാക്കും. ചെക്കൻ്റെ ഓരോ വരിക കണ്ട ഉറപ്പിക്കുക. നമ്മുടെ കിടാങ്ങളെ ആർക്കും പിടിക്കാണ്ടൊന്നും വരില്ല. ചെക്കൻ്റെ ഓർക്ക് പിടിച്ച മൂന്നാഴ്ചയിലുള്ളിൽ കല്യാണമാണ്. രണ്ട് ഞായറാഴ്ച വിളിച്ചല്ലോ, ആ ബുധനാഴ്ച സമ്മതം, പിന്നത്തെ തിങ്കളാഴ്ച കല്യാണമാണെന്ന്. റോമക്കാർക്ക് മാത്രമല്ല, സുരോയോൾക്കും ചോമാർക്കും ആശേരിമാർക്കും എന്തുട്ടാണ് പറയന്മാർ വരെ ഇതിലാ ചേരാം. എന്തുട്ടാണ് ഒരു പേര് പറഞ്ഞു അച്ഛൻ. പേര് മറന്നതിലെ വിഷമത്തിൽ തൽക്കാലം അമ്മയുടെ വർത്തമാക്കോറ്റ് അടങ്ങി. അമരപ്പന്തൽ നിശ്ചലമായി. സമൂഹ വിവാഹം, ചിന്നമ്മ പറഞ്ഞു. ആനയും അമ്മാമയും കുട്ടിപ്പാപ്പനും അന്തം വിട്ട് കേട്ടിരുന്നു. പള്ളിയിലൊരു പുതിയ പരിപാടി തുടങ്ങുകയാണ്. കല്യാണം കഴിയാതെ നിന്ന് വിഷമിക്കുന്ന പെൺകുട്ടികളുടെ വീട്ടുകാരെ സഹായിക്കാനായിട്ടാണ്. സ്ത്രീധനം ചോദിക്കാതെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള ചെക്കന്മാരെ പള്ളി കണ്ടുപിടിക്കും. എന്നിട്ട് അവർ വന്ന് പെണ്ണ് കാണും. കല്യാണ ചെലവൊക്കെ പള്ളി ചെയ്തോളും. മുമ്പ് ഇങ്ങനെയൊന്ന് ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒറ്റയടിക്ക് 25 കല്യാണം. ആദ്യമായി കോക്കാഞ്ചിറ പള്ളിയിൽ നടക്കണം. ആളുകൾ അമ്പരക്കണം. കോക്കാഞ്ചിറ എല്ലാവർക്കും മാതൃകയാകണം. ഇനി ഒരിടത്തും സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കില്ല. അച്ഛന്മാർ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറയാൻ പോവുകയാണ്. നല്ലത്, കുട്ടിപ്പാപ്പൻ ചിരിച്ചു. പാവങ്ങൾക്ക് മാത്രമാണോ സമൂഹ വിവാഹം? അതോ കോക്കാഞ്ചിറയിൽ വന്ന് താമസിക്കണ പണക്കാർക്കും സമൂഹ വിവാഹമുണ്ടോ? ഐ റിപ്പീറ്റ്, സമൂഹ വിവാഹമുണ്ടോ? കുട്ടിപ്പാപ്പൻ ചോദിച്ചു. ഇല്ലാന്നാണ് തോന്നണേ, അവർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. കുട്ടിപ്പാപ്പൻ അമർത്തി മൂളി. കുട്ടിപ്പാപ്പന് വളരെയധികം അസുഖമുള്ള ദിവസമായിരുന്നതുകൊണ്ട് അന്ന് പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. ആനയ്ക്ക് നല്ല രസം തോന്നി. 25 കല്യാണ പെണ്ണുങ്ങൾ നെറ്റും മുടിയും വെച്ച് നിരന്നു നിൽക്കുന്ന ചിത്രം അവൾ സങ്കല്പിച്ചു നോക്കി. എന്തൊരു ഭംഗിയായിരിക്കും. അതിനും പുറമേ ചിന്നമ്മയ്ക്കും ചീയമ്മയ്ക്കും 25 കല്യാണത്തിന് ബൊക്കെയും മുടിയും ഉണ്ടാക്കാനുള്ള പണിയും കിട്ടും. ഇപ്പോൾ ബട്ടൺ കമ്പനി ഇല്ല. പട്ടാളക്കാരുടെ കുപ്പായങ്ങൾക്ക് കുടുക്കു തുന്നാൻ വേണ്ടി തുടങ്ങിയതാണത്രേ ബട്ടൺ കമ്പനി. പട്ടാളക്കാരുടെ ആവശ്യം ഒന്നൊതുങ്ങിയപ്പോൾ സാധാരണക്കാരുടെ ഉടുപ്പിനുള്ള കുടുക്കുകളും അവിടെ തുന്നിക്കൊണ്ടിരുന്നു. എന്താണ് കാരണമെന്നറിയില്ല, കുടുക്കുണ്ടാക്കുന്ന കമ്പനി പെട്ടെന്ന് പൂട്ടി. ചിന്നമ്മയും ചീയമ്മയും ഇപ്പോൾ ലേസ് തുന്നുന്ന ജോലിയാണ് ചെയ്യുന്നത്. പെണ്ണുങ്ങളുടെ ബോഡിക്ക്, അടിപ്പാവടയ്ക്ക്, കുട്ടികളുടെ കമ്മീസിന് ഒക്കെ ലോസി ഐ റിപ്പീറ്റ് ഒക്കെ ലേസ് തുന്നിക്കൊടുക്കും. തൃശ്ശൂരിലെ 3 തയ്യൽക്കാരികൾക്കാണ് തുന്നിയ ലേസ് കൊടുക്കുന്നത്. ചിലപ്പോൾ അവർക്ക് വേണ്ടി പല നിറങ്ങളിലുള്ള കുടുക്കുകളും തുന്നിക്കൊടുക്കും. എത്ര വേഗത്തിലാണ് ചിന്നമ്മയും ചീയമ്മയും കുടുക്ക് തുന്നുക. നീലക്കുടുക്കാണ് വേണ്ടതെങ്കിൽ ഒരു കഷണം നീല തുണി ചതുരത്തിൽ വെട്ടി ചുരുട്ടിക്കൂട്ടി ഒരു ചെറിയ മിനുസമുള്ള ഉണ്ടയാക്കുന്നത് കാണാം. എന്നിട്ട് നീല സിൽക്ക് നൂലുകൊണ്ട് തയ്ച്ച് അതിനെ പൊതിയുന്നു. എല്ലാം കഴിഞ്ഞ് കുടുക്ക് ആനയുടെ കയ്യിലിട്ട് കൊടുത്താൽ ആനയ്ക്കതിനെ മുത്താൻ തോന്നും. ബട്ടൺ കമ്പനിയേക്കാളും മെച്ചം തയ്യൽക്കാരികൾക്ക് ലേസ് തുന്നിക്കൊടുക്കുന്നതാണെന്നാണ് അമ്മ പറയുന്നത്. ലേസ് തുന്നുന്നതിന് പുറമെ കല്യാണ പെണ്ണുങ്ങൾക്ക് തലയിൽ വയ്ക്കാനുള്ള മുടിയും കയ്യിൽ പിടിക്കാനുള്ള ബൊക്കെയും ഉണ്ടാക്കാനും ചിന്നമ്മയ്ക്കും ചീയമ്മയ്ക്കും അറിയാം. കല്യാണത്തിൻ്റെ 1 മുമ്പ് തന്നെ ആളുകൾ വീട്ടിൽ വന്ന് പറയും, സാധനങ്ങൾ വാങ്ങാനുള്ള കാശും കൊടുക്കും. പിറ്റേന്ന് ചിന്നമ്മയും ചീയമ്മയും തൃശ്ശൂർ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. വെണ്ണ പോലെയുള്ള ക്രേപ്പ് കടലാസ്, തൂവെള്ള നിറമായ ചൈന കടലാസ്, കമ്പി, നൂല്, മുത്തുമണികൾ, പശയുണ്ടാക്കാനുള്ള പൊടി, ഇതൊക്കെയാണ് വാങ്ങേണ്ടത്. കത്രിക, ബ്ലേഡ്, സ്കെയിൽ, റൂള്, പെൻസില്, ഇതൊക്കെ വീട്ടിലുണ്ട്. ആദ്യം ഇലയ്ക്കും പൂവിനുമുള്ള കടലാസ് വെട്ടലാണ് പണി. പണിയുടെ തുടക്കത്തിൽ ആനയെ അടിപ്പിക്കുകയേയില്ല. അവൾ അവിടെ ചെന്ന് നിൽക്കുന്നത് അതെല്ലാം നാശമാക്കാനാണെന്ന മട്ടിൽ പോക്കടാവേ, നീക്കി നിൽക്കുകടാവേ, മാറിടുകടാവേ എന്ന് മാത്രമേ രണ്ടാളും പറയൂ. കുറച്ചു കഴിഞ്ഞാൽ വിളി തുടങ്ങും, ആനിയേ ആ നൂല് ഒന്നെടുത്തേ, ആനിയേ ഈ കമ്പൊന്നാ പിടിച്ചേ. പിന്നെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ ആനി വേണം. ഇലയ്ക്ക് വെട്ടിയ കടലാസ് ഒരു തുണിത്തുമ്പത്ത് പൊതിഞ്ഞ് അതിനെ തള്ളവിരൽ കൊണ്ടമർത്തി പിടിച്ച് തുണി ബലമായി ഒരു തിരിക്കലാണ്. നിവർത്തി നോക്കുമ്പോൾ